ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. അഭിവന്ദനായ യോഹാനൻമോർ ക്രിസോസ്തമോസ് തിരുമനസ്, വന്ദരായ വൈദിക ശ്രേഷ്ഠരെ, ആദരണീയരായ ശമ്മാശന്മാരെ, കർത്താവിലേറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസ സമൂഹമേ, മഹാപരിശുദ്ധനായ പരുമല തിരുമേനിയുടെ പെരുന്നാളിൽ പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും ദൈവസന്നദ്ധിയിൽ ഒരുങ്ങി കാത്തിരിക്കുന്ന നമുക്കേവർക്കും ദൈവം തമ്പുരാൻ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാരംഭമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തികച്ചും അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ ലോകം മുഴുവനും കടന്നു പോവുകയാണ്. ഈ അസാധാരണ സാഹചര്യത്തെ നേരിടുവാനുള്ള ആത്മീക ശക്തിയും പ്രാപ്തിയും ദൈവം തമ്പുരാൻ നമുക്ക് നൽകും എന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസം പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് കരഗതമാക്കുവാൻ ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം അപ്പോസ്തോല പ്രവൃത്തികൾ 1:8 അപ്പോസ്തോല പ്രവൃത്തികൾ 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമറിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. സ്വർഗാരോഹണത്തിന് മുമ്പ് മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവ് നൽകുന്ന ഒരു നിയോഗമാണ് ഇവിടെ കാണുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ, മനുഷ്യനായി തീർന്ന ദൈവം മനുഷ്യരൂപത്തിൽ ഇരിക്കെ നമുക്ക് നൽകുന്ന അവസാന നിയോഗമാണ് ഇവിടെ കാണുവാൻ, കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിൽ ഒരു വാക്കു മാത്രമാണ് പരിശുദ്ധൻ്റെ പെരുന്നാളിനോട് അനുബന്ധിച്ച് വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാണികളുടെ എണ്ണം കൂടുകയും സാക്ഷികളുടെ എണ്ണം കുറയുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു കടന്നുപോയത്. കാഴ്ചക്കാരുടെ എണ്ണം കൂടുകയും എന്നാൽ യഥാർത്ഥ അനുഭവത്തിലും അനുഭൂതിയിലും ആത്മീകത ഒരു സാക്ഷ്യമായി തീരുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്ത ഒരു കാലഘട്ടം. ഒരുപക്ഷെ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറയുന്നത് പോലെ, ദൈവം അറിഞ്ഞു നൽകിയ ഒരു ചെറിയ വാർണിംഗ് ആണ് ഈ COVID-19 എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ കേൾക്കുന്ന നിങ്ങൾക്ക് അത് സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അതൊരു യാഥാർത്ഥ്യമല്ലേ. നമ്മുടെ ദേവാലയങ്ങളിൽ കാണികളുടെ എണ്ണം കുറഞ്ഞു. AD 323 ഞായറാഴ്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഹോളി ഡേ ആക്കി എങ്കിൽ, നാം ഞായറാഴ്ചകളെ മറ്റൊരു ഹോളി ഡേയ്സ് ആക്കുകയായിരുന്നില്ലേ? സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഞായറാഴ്ചയെ HOLY ഹോളി ഡേ ആക്കി എങ്കിൽ, നമ്മുടെ ജീവിതത്തിലൂടെ നാം ഞായറാഴ്ചയെ HOLI ഹോളി ഡേ ആക്കി മാറ്റി. അതുകൊണ്ട് ദൈവം അറിയാതെയല്ല ഈ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ളത് എന്നത് നാം മനസ്സിൽ ഒന്നോർക്കുക. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ പെരുന്നാളിൽ എന്തോരം കാഴ്ചക്കാരായിരുന്നു. പരുമലക്കടവ് പാലം മുതൽ ഈ ദേവാലയത്തിലേക്കുള്ള വഴിത്യോടങ്ങളിൽ, വഴിത്താരകളിൽ കാഴ്ചക്കാരുടെ എണ്ണം എത്രയോ കൂടുതലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാഴ്ചക്കാരിൽ നിന്നും സാക്ഷ്യത്വത്തിലേക്ക് മാറുക എന്നത് ദൈവത്തിൻ്റെ നിയോഗമാണ്. കാരണം ഓരോ വിശുദ്ധനും ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ്. മാർട്ടൂറിയ എന്ന വാക്കാണ് രക്തസാക്ഷിക്ക് ഗ്രീക്കിൽ പറയുന്നത്. മാർട്ടൂറിയ എന്ന വാക്കിന് കൃത്യമായ അർത്ഥം ടു ബിയർ വിറ്റ്നസ് എന്നുള്ളതാണ്. ഒരുപക്ഷെ രക്തസാക്ഷിത്വത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് മനസ്സിലാക്കുന്നത് പ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടി കൊണ്ടും കൊടുത്തും ജീവിതം അവസാനിപ്പിക്കുന്നതിനെയാണ് ഇന്ന് രക്തസാക്ഷി എന്ന് പറയുന്നു. എങ്കിൽ യഥാർത്ഥത്തിലുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് ടു ബിയർ വിറ്റ്നസ് എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുക. ആരാണ് പരുമല തിരുമേനി എന്ന് ചോദിച്ചാൽ അത്ഭുതം പ്രവർത്തിക്കുന്നയാളോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ പകരുന്നയാളോ ആയി ആരെങ്കിലും ചിത്രീകരിക്കുന്നുവെങ്കിൽ അതൊക്കെ നമ്മുടെ റിലീജിയോസിറ്റിയുടെ ഭാഗമാണ്, നമ്മുടെ പ്രകടനപരമായ ഭക്തിയുടെ ഭാഗമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പരുമല തിരുമേനി ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹം ക്രിസ്തുവിന്റെ സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പെരുന്നാളെങ്കിലും കാണികളിൽ നിന്ന് സാക്ഷികളിലേക്ക് മാറുവാനുള്ള പ്രേരണ ബലഹീനനായ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ദൈവം നൽകട്ടെ. വെറും സ്പെക്ടേറ്റേഴ്സായി, വെറും കാഴ്ചക്കാരായി മാറാതെ ഒരു സാക്ഷ്യ ജീവിതത്തിലേക്ക് നമുക്ക് മാറുവാൻ കഴിയുന്നു എങ്കിൽ അതാണ് ക്രിസ്തു നമുക്ക് തരുന്ന വലിയ നിയോഗം. ആ നിയോഗമാണ് നാം ഏറ്റെടുക്കേണ്ടുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അനേക കഥാപാത്രങ്ങൾ അവിടെയുണ്ട്. സത്യത്തിൽ വേദപുസ്തകത്തിൽ ഇത്രത്തോളം വ്യക്തികളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ തരുന്നത് എന്തിനാണ്? ആ വ്യക്തികളുടെ മാഹാത്മ്യത്തെ കണ്ട് അവരെ പൂജിക്കുവാനാണോ? അല്ല, മറിച്ച് ആ വ്യക്തികളുടെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കി ക്രിസ്തുവിന്റെ സാക്ഷിയായി വളരുവാനുള്ള പ്രേരണ. അതാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വ്യക്തികളുടെ വിശദീകരണത്തിലൂടെ നൽകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ഒരു ചരിത്ര പുസ്തകമാകുമ്പോൾ തന്നെ ആരെയും അമിതമായി കൂടുതൽ അവരുടെ പ്രത്യേകതകളെ കുറിച്ച് പറയാതെ അവരുടെ കുറവുകളെ കുറിച്ചും അവരുടെ നിറവുകളെ കുറിച്ചും വിശുദ്ധ വേദപുസ്തകം നമുക്ക് വലിയ കാഴ്ചപ്പാട് തരുന്നത്. സ്നേഹിതരെ, മതഗ്രന്ഥങ്ങളിൽ ദി ബൈബിൾ എന്ന വേദപുസ്തകത്തിന് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ഓരോ വ്യക്തികളിൽ അവരുടെ കുറവുകളും അവരുടെ നിറവുകളും ഒരേപോലെ കാണിച്ചു തരുകയ. എന്തിനാണ് ദി അൾട്ടിമേറ്റ് ഗോൾ, ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുക. വിശുദ്ധ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന്റെ പ്രലോഗിൽ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1:1-18 ഭാഗങ്ങൾ ആ സുവിശേഷത്തിന്റെ പ്രലോഗാണ്, പ്രിയാമ്പിളാണ്, അതിന്റെ ആമുഖമാണ്. എന്റെ ഗുരുനാഥനായ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി പഠിപ്പിച്ചതൊക്കെയാണ് ഇപ്പോഴും എന്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. അതിൽ യോഹന്നാൻ എന്ന വ്യക്തിത്വം, അദ്ദേഹം ആരാണ് എന്ന് വളരെ വ്യക്തമായി 1:6 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ സാക്ഷിയായിരുന്നു. എന്തിന്റെ സാക്ഷിയായിരുന്നു? വ്യക്തമായി ഇങ്ങനെ പറയുന്നു, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേര്. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടുന്നതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നു. യോഹന്നാൻ ക്രിസ്തുവിന്റെ മുന്നോടിയാണെങ്കിൽ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. പരുമല തിരുമേനി താൻ അനുഭവിച്ച, താൻ രുചിച്ചറിഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് സാക്ഷ്യം നൽകി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണമേ, നമ്മുടെ ആത്മീകത ചെന്നെത്തി നിന്നത് എന്തിലേക്കാണ്? പരുമല തിരുമേനിയെ നാം ആശ്രയമാക്കിയത് എന്തിലേക്കാണ്? ചില അത്ഭുതങ്ങൾ നടക്കുവാൻ. ശ്രദ്ധിക്കുക, അത്ഭുതം എന്നാൽ മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം വളയുന്നതും വഴങ്ങുന്നതും മാത്രമല്ല. COVID-19 മുമ്പ് നമ്മുടെ ചുറ്റുപാടും നടന്ന മെഗാ സ്പിരിച്വാലിറ്റികളിൽ വാട്ട് ഇസ് എ മിറക്കിൾ, നമ്മുടെ ഹിതമനുസരിച്ച് ദൈവം വഴങ്ങുന്നതും വളയുന്നതും അത്ഭുതമായി ചിത്രീകരിച്ചു. സത്യത്തിൽ അതാണോ അത്ഭുതം? അതല്ല അത്ഭുതം. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നാം വളരുന്നതിന്റെ പേരാണ് അത്ഭുതം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ദൈവം വളയുന്നതിന്റെ പേരല്ല. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നാം വളരുന്നതിന്റെ പേരാണ് അത്ഭുതം. അതാണ് സാക്ഷ്യം. പരുമലത്തിരുമേനി അത് നമുക്ക് കാട്ടിത്തന്നു. ഈ പരിശുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സാക്ഷിയുടെ 5 പ്രത്യേകതകൾ ഇന്ന് സന്ധ്യയിൽ ചുരുക്കമായി നിങ്ങളുമായി പ്രതിപാദിക്കുവാൻ പങ്കുവെക്കുവാൻ ബലഹീനനായ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാർ സാക്ഷികളാണ്. അതുകൊണ്ടാണ് പൗരസ്ത്യ പിതാക്കന്മാർ നെഞ്ചു പൊട്ടി ദൈവസന്നദ്ധിയിൽ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നിൻ സുവിശേഷത്തിൻ പരമിടുങ്ങിയ പാദങ്ങളിൽ സിദ്ധന്മാരുടെ കാൽപാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. സിദ്ധന്മാരുടെ കാൽപാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. അതിനായിരുന്നു പദയാത്ര. അതിനാണ് പരിശുദ്ധന്റെ സന്നദ്ധിയിലേക്കുള്ള പദയാത്ര. പക്ഷേ പദയാത്രകൾ എങ്ങനെയായി തീർന്നു? തീർത്ഥാടനത്തിന്റെ തീർത്ഥം തേടിയുള്ള യാത്രകൾ എങ്ങനെയായി തീർന്നു? ഇന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ പദയാത്രകൾ. ബലഹീനനായ ഞാൻ മാവേലിക്കരയിൽ നിന്ന് പരുമലയിലേക്ക് യാത്ര ചെയ്തപ്പോൾ കണ്ടു, ഒറ്റയ്ക്കൊറ്റയ്ക്കായി നടത്തുന്ന തീർത്ഥാടനത്തിന്റെ തീർത്ഥയാത്രകൾ. അത് പ്രകൃതിക്ക് ദോഷം ചെയ്തുകൊണ്ടല്ല, പരിശുദ്ധന്റെ സന്നദ്ധിയിലേക്കുള്ള തെറ്റാതെ പാദം കാട്ടിത്തന്ന സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെ നയിക്കണമേ എന്ന വിശ്വാസത്തിന്റെ തീർത്ഥാടന യാത്ര. അതേ പ്രിയപ്പെട്ടവരെ, പരുമലത്തിരുമേനിയെ അങ്ങനൊന്നു ഉൾക്കൊള്ളാൻ ഈ കോവിഡ് കാലം നമുക്ക് പ്രചോദകമാകട്ടെ. പരുമലത്തിരുമേനിയുടെ വിശുദ്ധി ഒരു സാക്ഷ്യ ജീവിതമായി നമ്മുടെ ജീവിതത്തിലേക്ക്, ബലഹീനനായ എന്റെ ജീവിതത്തിലേക്ക്, ഈ പരിശുദ്ധ സഭയുടെ പൂർണതയിലേക്ക് ഒന്ന് അടുത്തുകൊണ്ടുവരുവാൻ, അതിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്തുവാൻ ഈ പെരുന്നാളെങ്കിലും ഒന്ന് സാധ്യമാകുമോ? ചിലപ്പോൾ പണം കുറഞ്ഞെന്ന് വരാം. ആള് കുറയുമ്പോൾ പണം കുറയും. പണം സമ്പത്ത് ദൈവത്തിന്റെ ദാനമാണെങ്കിൽ, അത് പഠിപ്പിച്ച ഒരു പരിശുദ്ധ പിതാവ് ജീവിച്ചിരുന്ന സഭയാണിത്. പണം ദൈവം തരുന്നതാണെന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കിയ അഭിവന്ദനായ ഉസ്താത്യോസ് തിരുമേനി ജീവിച്ചിരുന്ന സഭ. അതുകൊണ്ട് പണമല്ല നമ്മുടെ ജീവിതത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീകതയുടെ മുക്തി ലക്ഷ്യം. ഈ പരിശുദ്ധന്റെ സന്നദ്ധിയിൽ വേണ്ടുന്നതിനൊക്കെ പണം ദൈവം തമ്പുരാൻ തരും. ക്ഷമിക്കുക ഞാൻ പറയുന്നതിൽ. കോവിഡ് 19 ആരംഭിച്ച് അഭിയുന്ന തിരുമനസ്സും എന്നോട് ചേർന്ന് ചിന്തിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ എന്റെ പ്രസംഗം ഇടയ്ക്ക് വെച്ച് നിർത്തുവാൻ ആരെങ്കിലും ആവശ്യപ്പെടുമോ എന്നുള്ള ഭയവും എന്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കോവിഡ് 19 ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവാലയങ്ങൾ ഒരുപക്ഷെ ആളുകൾക്ക് പ്രവേശനമില്ലാതെ അടഞ്ഞെങ്കിലും ഒരു ത്രോണോസും ശൂന്യമായില്ല. ഞാൻ എന്റെ ഹൃദയം തൊട്ടാണ് പറയുന്നത്, ഒരു ത്രോണോസും അനാഥമായില്ല. വിശുദ്ധ ബലി അർപ്പിക്കപ്പെട്ടു. ബാക്കിയുള്ള ആത്മീകതയുടെ പേരിൽ നാം നടത്തിക്കൂട്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും അവസാനിച്ചിട്ടും വിശുദ്ധ ബലി മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധന്റെ ഈ പെരുന്നാളിൽ ഒരു സാക്ഷ്യ ജീവിതത്തിലേക്ക് നമുക്ക് മാറാം. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന, നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്ന സാക്ഷ്യ ജീവിതത്തിന്റെ 5 അനുഭവങ്ങൾ വളരെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഒരു സാക്ഷിയുടെ ജീവിതത്തിന്റെ 1 പ്രത്യേകത, സാക്ഷി സത്യത്തിൽ ജീവിക്കുന്നവനാണ്. സത്യമാണ് ഒരു സാക്ഷിയുടെ മുഖമുദ്ര. കോടതിയിൽ ഒരിക്കലെങ്കിലും സാക്ഷി പറഞ്ഞിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ കോടതി കയറി സാക്ഷി പറഞ്ഞിട്ടില്ലെങ്കിലും സിനിമയിലൂടെ ഒക്കെ അത് കണ്ടിട്ടുണ്ട്. സാക്ഷി പറയുന്നവൻ ഏതും മതത്തിലാണെങ്കിൽ ആ മതഗ്രന്ഥം, പ്രത്യയ ശാസ്ത്രത്തിലാണെങ്കിൽ അവർ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രഗ്രന്ഥം, അത് പിടിച്ചിട്ട് പറയണം. സത്യമേ പറയൂ, മുഴുവൻ സത്യം മാത്രമേ പറയൂ, സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല. അഭിയുന്ന തിരുമനസ്സുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ചപ്പോ ഹൃദയം തൊട്ടാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ സത്യത്തിൽ ഞങ്ങളെ വഴിനടത്തണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സാക്ഷിയുടെ ജീവിതത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് സാക്ഷി സത്യത്തിൽ ജീവിക്കുന്നവനാണ്. അസത്യം അരങ്ങു വാഴുന്ന, ആളെ കൂട്ടുന്ന ഇന്നത്തെ ലോകത്തിൽ സത്യത്തിൽ ജീവിക്കുന്ന ചിലരെയെങ്കിലും നസ്രായൻ തിരയുന്നുണ്ട്. അസത്യം അരങ്ങു വാഴുന്ന ലോകം, ചരിത്രം പോലും അസത്യത്തിന്റെ പിൻബലത്തോടെ ചരിത്രത്തെ പോലും മാറ്റി ചിന്തിക്കുന്ന ഒരു കാലലോകമാണ് ഇന്നത്തെ കാലത്തിലുള്ളത്. ആരും വിഷമിക്കേണ്ട, ഇത് വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. 12 സങ്കീർത്തനം ആരംഭിക്കുന്നത് സേവ് അസ് ഓ ലോർഡ്, യഹോവേ രക്ഷിക്കണമേ. തൊട്ട് താഴെ പറയുന്നു ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. സ്നേഹിതരെ, എത്ര വായിച്ചിട്ടും എനിക്ക് മനസ്സിലാകാത്ത ഒരു സാധനമായിരുന്നു COVID-19 മുമ്പ് ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം. യഹോവേ രക്ഷിക്കണമേ, ആരില്ലാതെ പോകുന്നു? ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. എന്തൊരു ഇർറലവന്റ് ആയിട്ടുള്ള, അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ഭാഗമാണതെന്ന് ബലഹീനനായ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്, അതെ, ഭക്തി എന്നുള്ളത് യഥാർത്ഥമായിരുന്ന ഒരു ലോകമായിരുന്നില്ല അന്നുള്ളത്. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. അതിന്റെ വിശദീകരണങ്ങൾ തരുമ്പോ സങ്കീർത്തനക്കാരൻ ഉള്ളുനുറങ്ങി പറകിയ ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും ഇരു മനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അധരത്തെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. നമ്മുടെ കാലം അതായിരുന്നു പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞല്ലോ, അസത്യം ആളെ കൂട്ടുന്ന ഒരു കാലം. അതുകൊണ്ടാണ് ഈ സത്യത്തിന് നമ്മുടെ പൂർവികന്മാർ ഇട്ടിരിക്കുന്ന ഒരു വിശേഷണമുണ്ട്. സത്യം എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഒരു വിശേഷണം കൂടെ പറയും. എന്താണത്? നഗ്ന സത്യം എന്ന് പറയും. എന്തിനാ ഈ നഗ്ന സത്യം എന്ന് പറയുന്നത്? നഗ്നത എന്നുള്ളത് അത്ര നല്ലൊരു വാക്കല്ല. ഈ സത്യവും നഗ്നതയും തമ്മിൽ എന്തിനാ ചേർത്തത്? അതിന് പഞ്ചതന്ത്രം കഥകളിൽ ഒരു ചെറിയ കഥയുണ്ട്. ഒരിക്കൽ സത്യവും കള്ളവും കൂടെ കുളിക്കാൻ പോയി. സത്യവും കള്ളവും കൂടെ കുളിക്കാൻ പോയിട്ട് കുളി കഴിഞ്ഞ് കള്ളം സത്യത്തിന്റെ ഡ്രസ്സിട്ട് വീട്ടിൽ പോയി. സത്യം നോക്കിയപ്പോ കുളക്കരയിൽ കിടക്കുന്നത് കള്ളത്തിന്റെ ഡ്രസ്സാണ്. കള്ളത്തിന് വേണമെങ്കിൽ സത്യത്തിന്റെ ഉടുപ്പിടാം, പക്ഷേ സത്യത്തിന് ഒരിക്കലും കള്ളത്തിന്റെ ഉടുപ്പിടാൻ ഒക്കില്ല. സത്യം ആ ഉടുപ്പിട്ടില്ല. അന്നു മുതൽ സത്യം ഉടുപ്പിടാതെ നടക്കുന്നു. അതുകൊണ്ടാണ് സത്യത്തിനൊരു വിശേഷണമുള്ളത്, നഗ്ന സത്യം എന്നുള്ളത്. എന്തോരം അസത്യ പ്രചാരണങ്ങൾ നടത്തിയാണ് ആളുകളുടെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഇന്നത്തെ ലോകം, ആത്മീക ലോകം പോലും ചരിത്രത്തെ വളച്ചൊടിക്കുന്നത്. അതിൽ കൂടുതൽ ഈ പൊതുവേദിയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ തിരുമേനി എന്നെ നിയന്ത്രിക്കുകയും ചെയ്യും എന്നതുകൊണ്ട്. അസത്യം അരങ്ങുപാടുന്ന ചരിത്രത്തെ പോലും അത് തെറ്റായി വ്യാഖ്യാനിക്കുന്ന, തെറ്റായി പറയുന്ന ഒരു ലോകം. അതെ, സത്യമെന്നാൽ ദൈവമാണ്. അതുകൊണ്ടാണ് ഗാന്ധി തന്റെ ഓട്ടോ ബയോഗ്രഫിക്ക് ഇട്ട പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന. ആ പുസ്തകം വായിച്ചിട്ടുള്ളവരായിരിക്കും എന്റെ ശ്രോതാക്കൾ, കേൾവിക്കാർ എന്നെനിക്കറിയാം. എന്തായിരുന്നു അവിടെ സത്യത്തിന് ഗാന്ധി കൊടുത്ത വിശേഷണം? ദൈവമെന്നാണ് സത്യമെന്നാൽ. ദൈവമെന്നാണ് പ്രിയപ്പെട്ടവരെ സത്യമെന്നാൽ. ഒരു സാക്ഷിയുടെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ സത്യത്തിൽ ജീവിക്കുന്നവന. സാത്താന്റെ പേരെന്താ? സാത്താനെ നുണയുടെ തമ്പുരാൻ എന്ന പറയുന്നത്. നമ്മുടെയൊക്കെ പ്രൊമിയോൺ സദ്രാകളിൽ സാത്താന് സുന്ദരമായി പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് ആകൽ കറൂസ എന്നാണ്. ഓക്കൽ കറുസോ എന്ന വാക്കിൽ നിന്നുമാണ് ആകൽ കറുസ എന്ന വാക്കുണ്ടായത്. ആകൽ കറുസ എന്ന് വെച്ചാൽ രണ്ടർത്ഥങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, മാലിന്യം ഭുജിക്കുന്നവൻ. രണ്ട്, അസത്യം പറയുന്നവൻ. ഇതാണ് സാത്താന്റെ പ്രത്യേകത. സ്നേഹിതരെ, ഇന്നത്തെ ആത്മീക ലോകത്തിൽ കള്ളം സത്യത്തിന്റെ തുണി ഉടുത്ത് നടക്കുകയാണ്. പലരെയും തെറ്റിദ്ധരിപ്പിക്കുവാനാകും, പക്ഷേ ദൈവത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആകില്ല. പരിമല തിരുമേനി നമുക്ക് കാണിച്ചു തന്ന സാക്ഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം സത്യത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ സത്യത്തെ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന അവസ്ഥയാണ്. ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് നുണയെ സത്യമെന്ന് തോന്നിപ്പിക്കുന്നു. ഇതാണ് സാത്താൻ. അതാണ് കർത്താവിനോടും പരീക്ഷണത്തിൽ സാത്താൻ ആവശ്യപ്പെട്ടത്, പരീക്ഷയിൽ ആവശ്യപ്പെട്ടത്. നോക്കുക, ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അന്ന് ആ മരുഭൂമിയിൽ അപ്പം പോലെ കിടക്കുന്ന അപ്പത്തിന്റെ ആകൃതിയിലുള്ള കല്ലിനെ കാട്ടിക്കൊടുത്തിട്ടാണ് പറയുന്നത് ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ആകൃതി മാറണ്ട, പ്രകൃതി ഒന്ന് മാറ്റിയാൽ മതി. ഇതാണ് ഇന്നത്തെ ഡിമാൻഡ്. പരിശുദ്ധ ഭാവാതിരുമേനിയൊക്കെ ഞാൻ കാലിൽ പൂജിക്കും, മറ്റൊന്നുകൊണ്ടല്ല. ആകൃതി മാറ്റണ്ട, പ്രകൃതം ഒന്ന് മാറ്റിയാൽ മതി എന്നതാണല്ലോ ഇന്ന് പലരും ആവശ്യപ്പെടുന്നത്. അകത്തും പുറത്തും ഈ ആവശ്യമുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ പ്രത്യേകിച്ച് സുഖിപ്പിക്കാനൊന്നുമല്ല, പക്ഷേ ആകൃതി മാറണ്ട, പ്രകൃതമൊന്ന് മാറിയാൽ മതി എന്ന സാത്താന്റെ പ്രലോഭനം തന്നെയാണ് ഇന്നത്തെ ചരിത്രത്തിലും ഉണ്ടാകുന്നത്. വേണ്ട, ആകൃതിയും പ്രകൃതിയും ഒന്നുപോലെയാകട്ടെ. ആ പ്രകൃതമാണ് യഥാർത്ഥ സുകൃതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ആകൃതിയും പ്രകൃതവും ഒന്നുപോലെയാകുന്നിടത്താണ് യഥാർത്ഥ സുകൃതമുണ്ടാകുന്നത്, അവിടെയാണ് സത്യം വിജയിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നുണകളുടെ തമ്പുരാനാണ് സാത്താനെങ്കിൽ അതിനെയാണ് കർത്താവ് നിശിതമായി എതിർത്തത്. നിങ്ങൾ മനുഷ്യപുത്രനോട് ചെയ്യുന്ന എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമോ ക്ഷമിക്കപ്പെടില്ല എന്ന് കർത്താവ് പറയുമ്പോൾ അത് അസത്യം പറയുന്നതിന്, കള്ളം പറയുന്നതിനുള്ള കർത്താവിന്റെ വചനമാണ്. നമ്മൾ ആ വേദഭാഗം ശ്രദ്ധിച്ചാലറിയാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 12:31-32 വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസ് 3:29 വാക്യത്തിലുമാണ് കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രനോടുള്ള എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല. തൊട്ടു താഴെ പറയുന്നു, അവന് ഒരു ബേൽസബൂബുണ്ട്, ഭൂതങ്ങളുണ്ട് എന്ന് അവർ പറഞ്ഞു. ആരാ പറഞ്ഞത്? രണ്ടു കൂട്ടരാ. ഒന്ന്, യേശുദമ്പുരാന്റെ വീട്ടുകാര. രണ്ട്, യെരുസലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരാ. അതെന്തിനാ ഈ രണ്ടു ഈ ചിന്ത പറയുന്നത്? വെറും ശാസ്ത്രിമാരെന്ന് പറഞ്ഞ പോരെ, യെരുസലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാർ എന്ന് വിശുദ്ധ വചനം പറയുന്നത് എന്താ? കാരണം യെരുസലേമിലെ ശാസ്ത്രിമാര് വചനം പകർത്തി എഴുതുന്നവരാ. അവർക്കാണ് ക്രിസ്തുവിനെ കുറിച്ച്, മശിഹായെ കുറിച്ച് പ്രവചന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വ്യക്തമായി അറിയാവുന്നത്. അവര് ക്രിസ്തുവിന്റെ ആ അനോയിൻമെന്റിനെ, അഭിഷിക്തൻ എന്നതിനെ എതിർത്തിട്ട് പറഞ്ഞു, ഇവന് ഭൂതമുണ്ട്. രണ്ടാമത്തതാരാ? സ്വന്തം വീട്ടുകാരാ. സ്വന്തം വീട്ടുകാർക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ ധാരണ ഇവൻ രാജാവാകുമെന്ന, പക്ഷെ ധാരണ തെറ്റിയപ്പോൾ അവർ അസത്യം പറയാൻ തുടങ്ങി, ഇവന് ഭൂതമുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, പുറത്തുള്ളവരെക്കാൾ അസത്യ പ്രചരണങ്ങൾ നടത്തുന്നത് അകത്തുള്ളവരും ഏറെ അറിയുന്നവരും ആയിരിക്കും. ഒന്നുകൂടെ ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കുക, പുറത്തുള്ളവരെക്കാൾ അസത്യ പ്രചരണങ്ങൾ നടത്തുന്നത് അകത്തുള്ളവരും ഏറെ അറിയുന്നവരും ആയിരിക്കും. അറിയാത്തവർക്ക് അസത്യം പറയാൻ അറിയില്ല, കാരണം അവർക്ക് മനസ്സിലാകുന്ന സത്യമേ അവർ പറയുള്ളൂ. അതേ, ആ പാപം ക്ഷമിക്കപ്പെടില്ല എന്നാണ് യേശുദമ്പുരാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ധാരണ എല്ലാം ക്ഷമിക്കുമെന്ന, അല്ല, അസത്യം ക്ഷമിക്കപ്പെടില്ല. ചരിത്രത്തെ വക്രീകരിക്കുന്നത് ക്ഷമിക്കപ്പെടില്ല. നിലപാടുകൾ നിലവാരമില്ലായ്മയായി മാറുമ്പോൾ അത് ക്ഷമിക്കപ്പെടില്ല. ക്ഷമിക്കപ്പെടില്ലെന്ന് ഞാനല്ല പറഞ്ഞത്, യേശുദമ്പുരാനാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിൽ ഒരു ഭൂതമുണ്ട് എന്ന് യെരുസലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും വീട്ടുകാരും പറഞ്ഞപ്പോഴാണ് ക്രിസ്തു മറുപടി പറയുന്നത്. ശ്രദ്ധിക്കുക, യേശുവിനെ ക്രൂശിച്ചവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു, അതിനൊരു ന്യായം കൂടെ പറഞ്ഞു, കാരണം അവർക്ക് അറിവില്ല. എന്നാൽ യെരുസലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറഞ്ഞത്, നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന, എല്ലാറ്റിനെയും കർത്താവിന്റെ ക്ഷമയെന്ന് ചിത്രീകരിക്കരുത് കേട്ടോ, എല്ലാറ്റിനെയും കർത്താവിന്റെ കോംപ്രമൈസ് എന്ന് ചിത്രീകരിക്കരുത്. കർത്താവ് എല്ലാം ക്ഷമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ പരീശന്മാരോടും സാധുക്കരോടും നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയണമെങ്കിൽ രണ്ടു കാര്യങ്ങളാ. ഒന്ന്, അവർ സത്യം ഏറെ അറിയുന്നവരാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യമല്ലേ? അകത്തുള്ളവരും അടുത്തുള്ളവരും അറിയുന്നവരുമാണ് ഇന്ന് അസത്യ പ്രചരണത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത് എങ്കിൽ. പരുമല തിരുമേനി സത്യത്തിന് വേണ്ടി ജീവിച്ചയാള്. അനേക സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ പറയുവാനുണ്ട്. അദ്ദേഹം ഒരു കുരിശടി കൂദാശ ചെയ്തപ്പോൾ ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായി. കോടതിയിലേക്ക് പ്രശ്നം പോയി. കോടതിയിൽ ചോദ്യമുണ്ട് പരുമല തിരുമേനിയോട്, അങ്ങാണോ കൂദാശ ചെയ്തത്? താനാണ് കൂദാശ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവിടെ കേസ് പരാജയപ്പെടും. എന്നാൽ ആ കോടതി മുറിയിൽ സത്യം മാത്രം ജയിക്കണം എന്ന് പറഞ്ഞ് ഞാനാണ് കൂദാശ ചെയ്തത് എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള സത്യത്തിന് വേണ്ടി നിലനിന്ന ഒരു പരിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, കഴിയുമോ? തല പോയാലും സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അവിടെയാണ് നീ ഒരു സാക്ഷിയായി മാറുന്നത്. സാക്ഷ്യത്വത്തിന്റെ ഒന്നാമത്തെ തലം ഒരു സാക്ഷി സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവനാണ് എന്നുള്ളതാണ്. രണ്ട്, വിശ്വാസവും വിശ്വസ്തതയും ഉള്ളവനാണ് സാക്ഷി. ഞാൻ രണ്ട് വാക്കുകളാണ് പറഞ്ഞത്, ഒന്ന് വിശ്വാസം, രണ്ട് വിശ്വസ്തത. എന്താണ് വിശ്വാസവും വിശ്വസ്തതയും തമ്മിലുള്ള ബന്ധവും അകലവും? ഇന്ന് വിശ്വാസികളുടെ എണ്ണം കൂടുതലാണ്, എന്നാൽ വിശ്വസ്തന്മാരുടെ എണ്ണമോ? വിശ്വാസികളുടെ എണ്ണം നോക്കിയാണ് ഇന്ന് ആത്മീകത നിർണയിക്കുന്നത്. ക്ഷമിക്കുക, ഇത്ര പേര് പരുമല തിരുമേനിയുടെ പെരുന്നാളിൽ വന്നുവെന്ന വിശ്വാസികളുടെ എണ്ണമാണ് നാം നോക്കിയതെങ്കിൽ COVID-19 വിശ്വാസികളുടെ എണ്ണമല്ല, വിശ്വസ്തന്മാരുടെ എണ്ണം തേടുവാൻ ആവശ്യപ്പെടുകയാണ്. കാരണം തങ്ങൾ വിശ്വസിക്കുന്ന ശരികളോട് കാട്ടുന്ന കടപ്പാടും ബന്ധവും വിധേയത്വവും, അതിൻ്റെ പേരാണ് വിശ്വസ്തത. തങ്ങൾ വിശ്വസിക്കുന്ന ശരികളോട് കാട്ടുന്ന കടപ്പാടും ബന്ധവും വിധേയത്വവും, അതിനുവേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറാകുന്നവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേദപുസ്തകം ചരിത്ര പുസ്തകം തന്നെയാണ്. വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന കഥാപാത്രങ്ങളൊക്കെ നാം പഠിക്കേണ്ടുന്നതാണ്. ആഹാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏലിയാവും ഹാമാന്റെ മുമ്പിൽ നിൽക്കുന്ന മൊർദ്ദേക്കായും എസ്തേറും ഹെറോദാവിന്റെ മുമ്പിൽ നിൽക്കുന്ന യോഗന്നാൻ സ്നാപകനും ചരിത്രം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ കല്ലേറുകൊണ്ട് രക്തസാക്ഷിയായി മാറിയ സ്തെഫാനോസ് തകതായും, എല്ലാം വിവരിക്കാൻ സമയമില്ല, വായിച്ചു മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി 6:8-7 അവസാനം വരെയുള്ള സ്തെഫാനോസിന്റെ പ്രസംഗം, ഇത്തിരി വെള്ളം ചേർത്ത് പ്രസംഗിച്ചിരുന്നെങ്കിൽ സ്തെഫാനോസിന് കല്ലേറ് കൊള്ളേണ്ടി വരില്ലായിരുന്നു. ഇന്ന് സ്തെഫാനോസ് തകതായുടെ പെരുന്നാളിലൊക്കെ 4 ചൂടും മുറ്റിയുള്ള റാസ്തകൾ മേളം കൊടുപ്പിക്കുമ്പോൾ അദ്ദേഹം കാട്ടിയ വിശ്വാസമോ വിശ്വസ്തതയോ നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്തെഫാനോസ് തകതായി ഇത്തിരി വെള്ളം ചേർത്ത് പഴയ നിയമ ചരിത്രത്തെ ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ആരും കൊല്ലില്ലായിരുന്നു. എന്നാൽ ചരിത്രം കൃത്യമായി പറഞ്ഞുകൊടുത്തു എന്നതാണ് ഒരു കൊച്ചു ശമ്മാശന്റെ മരണത്തിന് കാരണമായി മാറിയത്. പക്ഷെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം, യേശുക്രിസ്തുവിൽ ബീജാഭാവം ചെയ്ത ക്രൈസ്തവ സഭയുടെ വളർച്ച ത്വരിതപ്പെടുത്തിയത് ഈ കൊച്ചു ശമ്മാശന്റെ മരണമാണ്. അതെല്ലാം ചരിത്രപരമായി വ്യാഖ്യാനിക്കാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. എന്നെ ഇപ്പോ ഈ പരിശുദ്ധ പിതാവും അഭിമന്യനായ യുഗാനോൻ റമ്പാച്ചനും ഒക്കെ പഠിപ്പിക്കുന്നത്, സെമിനാറികളിൽ പഠിപ്പിക്കുന്നത് അതാണ്, സ്തെഫാനോസ് എന്ന കൊച്ചു ശമ്മാശന്റെ മരണമാണ് ക്രൈസ്തവ സഭയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയത്. അല്ലാതെ അമ്പരചുംബികളായ ദേവാലയങ്ങളോ കെട്ടിടങ്ങളോ ബഹളങ്ങളോ ആൾക്കൂട്ടങ്ങളോ അല്ല. സ്തെഫാനോസ് സഹത ശമ്മാശൻ സത്യം പറഞ്ഞു, ചരിത്രത്തെ വളച്ചൊടിക്കാതെ ചരിത്രത്തെ കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒളിച്ചിരുന്ന പലരും പ്രത്യക്ഷമായി ക്രിസ്തുവിന് വേണ്ടി വന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കൊല്ലിക്കുവാൻ കൂടെ നിന്ന, കൊല്ലിക്കുവാൻ നേതൃത്വം കൊടുത്ത ശൗൽ ക്രിസ്ത്യാനിയായി മാറി. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തത നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയുമോ? വിശ്വാസം എല്ലാവർക്കും ഉണ്ടാക്കാം, എന്നാൽ വിശ്വസ്തന്മാരെ തേടുന്ന നസ്രായൻ ഇന്നത്തെ ലോകത്തിൽ നമ്മയും തേടുകയാണ്. നമ്മുടെ അവസ്ഥ എന്താ? വെളിപ്പാട് പുസ്തകം 2:10 ഇങ്ങനെയാണ് സ്മിർനായിലെ സഭയിലോട് പറയുന്നത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. 31:23 യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവേ അവനെ സ്നേഹിക്കുവിൻ, യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അതുകൊണ്ടാണ് താലന്തിൻ്റെ ഉപമയിൽ കൂടുതൽ സമ്പാദിച്ചവനെ അല്ല, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, താലന്തിൻ്റെ ഉപമയിൽ കൂടുതൽ സമ്പാദിച്ചവനെ അല്ല, തന്നതിനെ കുറിച്ച് ബോധ്യമുള്ളവനെ, അവന് മാത്രമേ അത് വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. തന്നതാരെന്നും ലഭിച്ചതെന്തെന്നും ബോധ്യമുള്ളവന് മാത്രമേ വിട്ടുവീഴ്ചയില്ലാതെ വർദ്ധിപ്പിക്കാൻ ഒക്കുള്ളൂ. ആ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് കൊണ്ട് കുഴിച്ചിട്ടത് മൂന്നാമത്തവൻ. അതെല്ലാം വ്യാഖ്യാനിക്കാൻ ഈ സമയം എന്നെ അനുവദിക്കുന്നില്ല എന്ന് എനിക്കറിയാം. എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ബോധ്യമാണ് പറയുന്നത്, തന്നവനെ കുറിച്ചും തന്നതിനെ കുറിച്ചും ബോധമുള്ളവന് അത് കുഴിച്ചിടാനൊക്കില്ല. ആളുകൾ കളിയാക്കിയേക്കാം, ഈ ഒന്നുകൊണ്ട് നീ എന്ത് നേടാനാണ് എന്ന് ആളുകൾ കളിയാക്കിയേക്കാം. പക്ഷേ തന്നവനെ കുറിച്ചും തന്നതിനെ കുറിച്ചും ബോധമുള്ളവനെ വിളിക്കുന്ന രണ്ടു പേരുകൾ അവിടെയുണ്ട്, ഉത്തമനും വിശ്വസ്തനുമായ ദാസ. എന്തിനാണ് ഈ രണ്ടു പേരുകൾ? ഉത്തമനും വിശ്വസ്തനുമായ ദാസൻ, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവന്റ്. ഉത്തമൻ എന്ന് വെച്ചാൽ ലക്ഷ്യം നേടിയെടുത്തവൻ, വിശ്വസ്തൻ എന്ന് വെച്ചാൽ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാത്തവൻ. അതുകൊണ്ടാണ് ഈ രണ്ടു പേരുകൾ അവനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഉത്തമാന്ന് വിളിച്ച പോരെ, അല്ലെങ്കിൽ നല്ലവനെന്ന് വിളിച്ച പോരെ, അവനെ വിളിക്കുന്ന പേര് ഉത്തമനും വിശ്വസ്തനുമായ ദാസ. അതെ, പ്രക്രിയയിൽ തന്റെ പ്രേഷിത ദൗത്യത്തിൽ വിശ്വസ്തത പാലിക്കുന്നവനെയാണ് ആത്യന്തികമായി വിളിക്കുന്നത്. യജമാനന്റെ സന്തോഷത്തിലേക്ക് വരിക, യജമാനന്റെ സന്തോഷത്തിലേക്ക് വരിക. കാലം ഒരുപക്ഷെ ഇങ്ങനെയുള്ളവരെ കാലത്തിന്റെ കോലക്കേടുകൾ അപഹസിച്ചു എന്ന് വരാം, സ്ഥാനം കൊടുത്തില്ല എന്ന് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ലക്ഷ്യം നേടിയെടുക്കുന്ന പ്രക്രിയയിൽ താൻ വിശ്വസിക്കുന്ന ആ കാര്യത്തോട് കാട്ടുന്ന ബോധ്യവും ബോധവും, അതിൻ്റെ പേരാണ് വിശ്വസ്തത. നസ്രായൻ തേടുന്നത് വിശ്വാസികളെയല്ല, ജനപ്പെരുപ്പത്തെയല്ല, നസ്രായൻ തേടുന്നത് വിശ്വസ്തന്മാരെയാണ്. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം അധ്യായം ഞാൻ പറയേണ്ട മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി നൽകിയ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ നിനക്ക് നിയോഗം ലഭിച്ചിരിക്കുന്നു. ആ ഭാഗം കൃത്യമായി അങ്ങനെയല്ല എങ്കിലും തുടർന്ന് നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് വിശുദ്ധന്മാർക്ക് എങ്ങനെ നൽകിയത്, എങ്ങനെ നൽകിയത്? ഒരിക്കലായി നൽകിയത്. വരുന്ന കാറ്റിനെല്ലാം ചേർന്ന് ചുവടിളകുകയും വരുന്ന മഴവെള്ള പാച്ചിലിനനുസരിച്ച് കുത്തിയൊലിച്ചു പോകുകയും ചെയ്യുന്നതല്ല യഥാർത്ഥ വിശ്വാസം. അതല്ല പരുമലത്തിരുമേനി നമുക്ക് കാണിച്ചു തന്നത്. ഇതായിരുന്നു ആദിമ സഭ പ്രസംഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെയുള്ള പ്രസംഗങ്ങളായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. ആദിമസഭയുടെ പ്രസംഗം എന്തായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 14:22. അപ്പോസ്തല പ്രവൃത്തി 14:22 വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. സാക്ഷിയുടെ ഒന്നാമത്തെ പ്രത്യേകത, സാക്ഷി സത്യത്തിൽ ജീവിക്കുന്നവനാണ്. രണ്ടാമത്തെ പ്രത്യേകത, സാക്ഷി വിശ്വസ്തനാണ്. മൂന്നാമത്തെ പ്രത്യേകത, സാക്ഷിക്ക് കേട്ടറിവുകൾ അല്ല, സാക്ഷി സ്വന്തം അനുഭവങ്ങളുടെ തികവിൽ താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പ്രഘോഷിക്കുന്നവനാണ്. കേട്ടുകേൾവികളല്ല ഒരു സാക്ഷിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ തന്റെ ലേഖനം 1:1-2 ഇങ്ങനെ പറയുന്നത്, ആദിമുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്ത കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അത് തന്നെ വ്യാഖ്യാനിക്കാനുണ്ട്, അതിലേക്ക് പോകണ്ട. ആ വാക്യം നിങ്ങൾ വേദപുസ്തകം തുറന്ന് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഒന്ന് യോഹന്നാൻ 1:1-2 വാക്യങ്ങൾ, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ അനുഭവിച്ചത്. പരുമല തിരുമേനിക്ക് ക്രിസ്താനുഭവം കേട്ടുകേൾവിയായിരുന്നില്ല. പരുമല തിരുമേനിക്ക് ക്രിസ്താനുഭവം ദൈവ ഒരു യാഥാർത്ഥ്യമായി തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായ അവബോധത്തിൻ്റെ അനുഭവത്തിൻ്റെ ഫലമായിരുന്നു. അതെ, മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാനാകാത്തതും മറ്റൊന്നിനും പകരം വെക്കാനാകാത്തതുമായ ഒരു ദൈവബന്ധം വളർത്തിയെടുക്കുന്നതാണ് ഒരു സാക്ഷിയുടെ അനുഭവം. പ്രിയപ്പെട്ടവരെ, കണ്ടും അനുഭവിച്ചും അറിഞ്ഞ യാഥാർത്ഥ്യം, അതാണ് പുറപ്പാട് പുസ്തകം 20:16 വാക്യം. പ്രത്യേകിച്ച് വാക്യമൊന്നും ഞാൻ പറയണ്ട, 10 കൽപ്പനകളിലെ കൽപ്പനയാണ് കള്ളസാക്ഷ്യം പറയരുത്. എന്താ ഈ കള്ളസാക്ഷ്യം പറയരുത് എന്ന് വെച്ചാൽ, നേരിട്ട് ഒരനുഭവമില്ലാതെ പറയുന്നതും ചെയ്യുന്നതിൻ്റെയും പേരാണ് കള്ളസാക്ഷ്യം. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നേരിട്ട് ഒരനുഭവമില്ലാതെ പറയുന്നതിൻ്റെയും ചെയ്യുന്നതിൻ്റെയും പേരാണ് കള്ളസാക്ഷ്യം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസാക്ഷിയോട് ഒരു ചെറിയ ചോദ്യം, നീ ദൈവത്തെക്കുറിച്ച് ഈ പറയുന്നത് യഥാർത്ഥ സാക്ഷിയാണോ കള്ളസാക്ഷിയാണോ? ദൈവത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നത് അനുഭവിച്ചറിഞ്ഞിട്ടാണോ? പരുമല തിരുമേനി ദൈവത്തെ അറിഞ്ഞത് അനുഭവിച്ചാണ്. നമുക്ക് ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിൽ നമുക്ക് ദൈവാനുഭവമില്ലാതെ ദൈവത്തെക്കുറിച്ച് പറയാതെ ദൈവാനുഭവമുള്ളവരായി, അതാണ് വചനം പഠിപ്പിക്കുന്ന, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന അനുഭവം. ഒരു സാക്ഷിയുടെ 3-ാമത്തെ തലം അനുഭവങ്ങളാണ് സാക്ഷിയെ മുൻപോട്ട് നീക്കുന്നത് എന്നതാണ്. 4-ാമതായി സാക്ഷിയുടെ 4-ാമത്തെ പ്രത്യേകത, സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി, ക്രെഡിബിലിറ്റി, അതാണ് സാക്ഷിയുടെ പ്രത്യേകത. മൊഴിമാറ്റവും കൂറുമാറ്റവും കാലുമാറ്റവും നടക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ ആത്മീയ പരിതസ്ഥിതിയിൽ ഇതൊന്നും സാക്ഷിയല്ല. ഒന്നുകൂടെ ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കുക, മൊഴിമാറ്റവും കൂറുമാറ്റവും കാലുമാറ്റവും നടക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ ആത്മീയ പരിതസ്ഥിതിയിൽ ഇതൊന്നും സാക്ഷിയല്ല. വസ്ത്രം മാറുന്നതിനേക്കാൾ വേഗത്തിലാണ് പലരും നിലപാട് മാറ്റുന്നത്. ചില രാഷ്ട്രീയക്കാരൊക്കെ ദിവസം 3 വസ്ത്രം മാറുമെന്നാണ് പറയുന്നത്, വിയർപ്പുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് വസ്ത്രം മാറുന്നതിനേക്കാൾ വേഗത്തിൽ നിലപാടുകൾ മാറ്റുകയാണ്. ബോധ്യങ്ങളോട് അവസാനം വരെ പുലർത്തുന്ന ഉറപ്പിൻ്റെ പേരാണ് കൺസിസ്റ്റൻസി, സ്ഥിരത. ബോധ്യങ്ങളോട് അവസാനം വരെ പുലർത്തുന്ന ഉറപ്പ്. അതുകൊണ്ട് യഹൂത്തോമോയിൽ വിശുദ്ധന്മാരുടെ സഹതേന്മാരുടെ പെരുന്നാളിൽ പാടും, സ്ഥൈര്യം സഹതേന്മാർ ഏകി തൻ കൈയാൽ മുടിചൂടി മൗലികളിൽ ചാർത്തിയിടുന്നു, കർത്താവേ നിൻ കൈ സ്തുത്യം. സഹതേന്മാർക്ക് എന്തു കൊടുത്തു? സ്ഥൈര്യം കൊടുത്തു, കൺസിസ്റ്റൻസി കൊടുത്തു. അബ്ദുൽ കലാം പറയുന്നത് പോലെ, APJ അബ്ദുൽ കലാം പറയുന്നത് പോലെ, ഇഫ് യു പൊല്യൂട്ട് യുവർ പൊസിഷൻ യു ഹാവ് ടു സല്യൂട്ട് എവരിബഡി. But if you salute your position, you need not salute anybody. If you pollute your position, you have to salute everybody. If you salute your position, you need not salute anybody. ചില നിലപാടുകൾ ഉണ്ടാകണം. വെളിപ്പാട് പുസ്തകം 3:15 വാക്യം, ലവദിക്യാ സഭയോട് ദൈവത്തിൻ്റെ ദൂതൻ കൽപ്പിക്കുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. നമ്മുടെയൊക്കെ ആത്മീയത ഇന്നൊരു തരം ചാപ്പിയുടെ ആത്മീയതയാണ്. ക്ഷമിക്കുക, ആ വാക്ക് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ, എൻ്റെ കുട്ടിക്കാലത്ത് പഠിക്കുവാൻ എഴുന്നേൽക്കുന്ന ഞങ്ങൾക്ക് വല്യമ്മച്ചി ഒരു കട്ടൻ കാപ്പി ഇട്ടുതരും. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വല്യപ്പച്ചൻ എഴുന്നേറ്റ് കിളയ്ക്കാൻ വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പച്ചനിഷ്ടം ചായയാണ്. അമ്മ ഇട്ടു വെക്കുന്ന കാപ്പിപ്പാത്രം മഴക്കുന്നതിന് മുമ്പ് ഉറക്കച്ചടവിൽ വല്യമ്മച്ചി വന്ന് ചായ ഇടും. കാപ്പിയുടെ മട്ടതിലുണ്ടാകും, വെള്ളമൊഴിച്ച് ചായ ഇടും. അതിന് പറയുന്ന പേര് കാപ്പി എന്നല്ല, ചായ എന്നല്ല, അതിൻ്റെ പേര് ചാപ്പി എന്നാണ്. ഒരു തരം ചാപ്പിയുടെ ആത്മീകതയല്ലേ നമ്മൾ പുലർത്തിയിരുന്നത്? പരിശുദ്ധൻ്റെ പേര് പറഞ്ഞ് പരിശുദ്ധൻ്റെ സന്നിധാനത്തിൽ വന്നിട്ട് പരിശുദ്ധൻ പഠിപ്പിച്ച ആത്മീകത ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം 3:9 ഫിലാഡൽഫിയ സഭയോട് പറയുന്നത് പോലെ, യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാർ എന്ന് കളവായി പറയുന്ന ചിലരെ. ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ജയിലിൽ അടയ്ക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ജയിലിൽ കയറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, തിരുമേനിയുടെ കാര്യം എനിക്കറിയില്ല, എൻ്റെ കാര്യം ഞാൻ പറയാം, 3.5 ഞാൻ രക്ഷപ്പെടും. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ജയിലിൽ അടയ്ക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, കാരണം ഒരു ക്രിസ്ത്യാനി അല്ല ഞാനെന്ന് തെളിയിക്കുവാൻ എനിക്ക് 100,000 തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ക്രിസ്ത്യാനി ആണെന്ന് തെളിയിക്കാനോ? സാക്ഷിയുടെ 4-ാമത്തെ ജീവിതം കൺസിസ്റ്റൻസിയാണ്. അത് ഭക്തിയിലാണെങ്കിലും വാക്കിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും. ഒന്നുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്, സാക്ഷി തൻ്റെ മരണം ക്ഷണിച്ചു വരുത്തുന്നവനാണ്. സാക്ഷി തൻ്റെ മരണം ക്ഷണിച്ചു വരുത്തുന്നവനാണ്. തൻ്റെ ഹെർമനൂട്ടിക്സിലൂടെ മരണം ക്ഷണിച്ചു വരുത്തിയ കർത്താവിൻ്റെ യഥാർത്ഥ പിൻഗാമിയാണ് ഒരു സാക്ഷി. തൻ്റെ ഹെർമനൂട്ടിക്സിലൂടെ, ഹെർമനൂട്ടിക്സ് ദാറ്റ് മീൻസ് ദ ഇന്റർപ്രിട്ടേഷൻ, കർത്താവിൻ്റെ വ്യാഖ്യാനമാണ് ക്രിസ്തുവിൻ്റെ മരണം കുറെ കൂടെ എളുപ്പത്തിലാക്കിയത്. സ്തേഫാനോസിന്റെ ചരിത്ര പ്രസംഗമാണ് സ്തേഫാനോസിന്റെ മരണം എളുപ്പത്തിലാക്കിയത്. സാക്ഷിയുടെ പ്രത്യേകത മരണം ക്ഷണിച്ചു വരുത്തുന്നവരാണ്. വെളിപ്പാട് പുസ്തകം 6:9 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവും നിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. ആ യാഗപീഠത്തിന്റെ കീഴിൽ ഉള്ള ചെങ്ങാലിപ്രാവാണ് പ്രിയപ്പെട്ടവരെ അവിടെ കബറിടത്തിൽ അന്തി ഉറങ്ങുന്നത്. ആ ചെങ്ങാലിപ്രാവിന്റെ സന്നദ്ധിയിലേക്കാണ് പരുമല തിരുമേനിയുടെ പെരുന്നാളിൽ നാം കടന്നു വരുന്നത്. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ. അതിൽ ഞാനുണ്ടാകുമോ? ദൈവത്തിന്റെ വചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തവും യാഗപീഠത്തിന്റെ അരികിലേക്ക് ചേർത്ത് നിൽക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ? മിയാ കുൽപ മിയാ കുൽപ മിയാ മാക്സിമ കുൽപ, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ഒരു സാക്ഷി തന്റെ ജീവിതം ക്ഷണിച്ചു വരുത്തുകയാണ്. അതിൽ റെഡ് മാർട്ടിഡവും ഉണ്ട്, വൈറ്റ് മാർട്ടിഡവും ഉണ്ട്. റെഡ് മാർട്ടിഡം എന്നാൽ ഗളച്ഛേദം ചെയ്യപ്പെട്ട, ശിരച്ഛേദം ചെയ്യപ്പെട്ട വിശുദ്ധന്മാർ. വൈറ്റ് മാർട്ടിഡം എന്ന് വെച്ചാൽ ജീവിതം കൊണ്ട് സമർപ്പിച്ച്, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച വിശുദ്ധന്മാർ. ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ പറയട്ടെ, പരുമല തിരുമേനിയുടെ സന്നിധിയിൽ സങ്കടം മാറാൻ വേണ്ടിയല്ല, സങ്കടപ്പെടാൻ വേണ്ടിയാണ് വരേണ്ടുന്നത്. കാരണം 21 ചരിത്രത്തിൽ സങ്കടമനുഭവിച്ചവർ മാത്രമേ വിശുദ്ധരായിട്ടുള്ളൂ. സന്തോഷമനുഭവിച്ച ഏതെങ്കിലും വിശുദ്ധനെ എൻ്റെ അറിവ് കേടുണ്ടെങ്കിൽ തിരുമേനി പറഞ്ഞു തരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രമ്യഹർമ്മ്യങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള ഒരാളെയെങ്കിലും നാട്ടിൽ നമുക്ക് വിശുദ്ധനെന്ന് വിളിക്കാം, പരിശുദ്ധനെന്ന് വിളിക്കാം, പക്ഷേ സഭയുടെ യഥാർത്ഥ ചരിത്രത്തിൽ സങ്കടം അനുഭവിച്ച് ഒന്നുകിൽ റെഡ് മാർട്ടിഡം അല്ലെങ്കിൽ വൈറ്റ് മാർട്ടിഡം, അവരെയാണ് വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ നിയോഗം ഇതാണ്, നീ ഒരു സാക്ഷിയായി തീരണം. ഒന്ന്, സത്യത്തിൽ ജീവിക്കണം. രണ്ട്, വിശ്വാസത്തെക്കാൾ കൂടുതലായി വിശ്വസ്തൻ വിശ്വസ്തയാകണം. രണ്ട്, മൂന്ന്, കേട്ടുകേൾവികളല്ല അനുഭവത്തിൻ്റെ പാഠങ്ങൾ ഉണ്ടാകണം. നാല്, വരുന്ന കാറ്റിനൊപ്പിച്ച് ചുവടിളകുവാനും മലവെള്ളപ്പാച്ചിനൊപ്പിച്ച് കുത്തിയൊഴുകുവാനുമല്ല, കൺസിസ്റ്റൻസി ഉണ്ടാകണം, സ്ഥിരതയുണ്ടാകണം. സ്ഥിരമാനസൻ എന്നിൽ ആശ്രയം വെച്ചിരിക്കുകയാൽ എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. ആറ്, ഒരു സാക്ഷിയുടെ ജീവിതം ആപൽക്കരമാണ്. വാക്കുകൾ ചുരുക്കട്ടെ. പൂവൻ കോഴിയോട് ഒരാൾ ചോദിച്ചു, എന്താണ് പൂവൻ കോഴി നിന്നെ മാത്രം ഇങ്ങനെ ആളുകൾ കൊല്ലുന്നത്? പൂവൻ കോഴി മറുപടി പറഞ്ഞു, ഹേ, ലോകത്തെ കൂകി ഉണർത്തിയവരിൽ ആരെയാണ് ഇന്ന് വരെയും ഈ ചരിത്രം കൊല്ലാതിരുന്നിട്ടുള്ളത്? നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. കാണികളായി കഴിഞ്ഞ പെരുന്നാൾ വരെ ഞാനും നിങ്ങളും ഞാൻ വന്നുവെങ്കിൽ ഈ പെരുന്നാൾ കാണിയിൽ നിന്ന സാക്ഷിയിലേക്ക് ഒന്ന് വളരാം. വീട്ടിലിരുന്നാലും പള്ളിയിൽ വന്നാലും പദയാത്രയിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും പരിശുദ്ധൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാണെങ്കിൽ നമുക്ക് കാണിയിൽ നിന്ന്, ഫ്രം സ്പെക്ടക്ടർ, കാഴ്ചക്കാരനിൽ നിന്ന് ടു വിറ്റ്നസ് ഓർ മാർട്ടിയർ, അതിലേക്കുള്ള ഒരു ചരിത്രപരമായ മാറ്റം ഈ COVID-19 നമുക്ക് തരുന്നുവെങ്കിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നതും ഞാൻ നിങ്ങൾ ഞാൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയാണ്, ഞാൻ വരുന്നതുവരെയും നിങ്ങൾ ശമറിയിലും യെരുസലേമിലും ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ സാക്ഷികൾ ആകുക. അങ്ങനെ സാക്ഷിയായ ഈ പരിശുദ്ധൻ്റെ പാദപീഠത്തിൽ നിന്ന് സാക്ഷ്യത്വത്തിൻ്റെ നിയോഗവുമായി നമുക്ക് ഈ പെരുന്നാളിൽ മടങ്ങാം. ആളു കൂടുന്നതിലല്ല, അർത്ഥം കൂടുന്നതിലല്ല, നമ്മുടെ ജീവിതം എത്രത്തോളം സമർപ്പിക്കുന്നു എന്നതിലാണ് ഈ സാക്ഷ്യത്വത്തിൻ്റെ നിർവചനം അടങ്ങിയിരിക്കുന്നത്. അത് പഠിപ്പിച്ച മലങ്കരയുടെ പുണ്യപിതാക്കന്മാരുടെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ എന്നെ തന്നെ, ബലഹീനനായി എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. കാണിയിൽ നിന്ന് സാക്ഷിയിലേക്ക് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.